ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഏഴാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിൽ പ്രചാരണത്തിൽ. കെനിയയിലെ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്കായി മാനുഷിക സഹായം എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ലഖ്നൌ പോരാട്ടം. റോമിൽ നടക്കുന്ന ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 മണ്ഡലങ്ങളിലാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ജൂൺ 1-നാണ് ഏഴാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 സീറ്റുകളിലും, പശ്ചിമബംഗാളിലെ 9 സീറ്റുകളിലും, ബീഹാറിലെ 8, ഒഡീഷയിലെ 6, ഹിമാചൽ പ്രദേശിലെ 4 സീറ്റുകളിലാണ് വിധിയെഴുതുക. അതോടൊപ്പം ജാർഖണ്ഡിലെ 3, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലെ 1 മണ്ഡലത്തിലും വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഹിമാചലിലെ 6, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലുമാണ് ഏഴാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലെ പ്രചാരണം ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ പത്രിക സമർപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
വൈകിട്ട് 3:30 പ്രധാനമന്ത്രി ഝാർഖണ്ഡിലെ കൊഡെർമയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ന് അമേഠിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം ബൻസ്ഗാവിലും അദ്ദേഹം പ്രചാരണത്തിനെത്തും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് അമേഠിയിലാണ് പ്രചാരണം നടത്തുക. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഇന്ന് ഝാൻസിയിൽ പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥി ായി പ്രചാരണം നടത്തും. അതേസമയം ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി ഇന്ന് ഝാൻസിയിൽ പര്യടനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം 67.25% പോളിംഗ് രേഖപ്പെടുത്തി. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലായിരുന്നു ഇന്നലെ നാലാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമബംഗാളിലാണ്. ജമ്മുകാശ്മീരിൽ ശ്രീനഗർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി പോളിംഗ് ശതമാനം 37.98 രേഖപ്പെടുത്തി. മുംബൈ ഘാട്ട്കോപ്പറിലെ പെട്രോൾ പമ്പിന് മുകളിലേക്ക് പരസ്യബോർഡ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ 14 പേർ മരിച്ചു. പരിക്കേറ്റ 43 പേർ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം സഹായധനം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ പൊടിക്കാറ്റിലും മഴയിലുമാണ് അപകടം ഉണ്ടായത്. ഇന്നലെ അന്തരിച്ച ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ സുശീൽകുമാർ മോദിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് പട്നയിൽ നടക്കുമെന്ന് റിപ്പോർട്ട്. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരിക്കെ ന്യൂഡൽഹിയിലെ എയിംസിൽ വച്ചായിരുന്നു അന്ത്യം. കോട്ടയം സ്വദേശിയായ ജെസി ജോർജാണ് ഭാര്യ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും രോഗബാധിതനായതോടെ ശ്രീമോദി പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗസയിൽ ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിൽ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട അദ്ദേഹം യുഎൻ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥനായ ഇന്ത്യൻ പൌരനാണ് ഗസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. റഫയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ യുഎൻ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടാവുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് പരിക്കേറ്റു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ചാലിയാറിലും പോത്തുകളിലുമാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 3 പേരാണ് മരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലം കഴിഞ്ഞ 5 മാസത്തിനിടെ 8 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. 3000-ലധികം കേസുകളും റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കളക്ടർമാരോടും DMO മാരോടും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് 15 മുതൽ 18 വരെ നടക്കും. ഇന്ത്യയ്ക്ക് പുറത്തുള്ള 26 നഗരങ്ങൾ ഉൾപ്പെടെ 379 നഗരങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് NTA അറിയിച്ചു. അപേക്ഷാ ഫോറം നമ്പരും ജനനതീയതിയും ഉപയോഗിച്ച് അപേക്ഷകർക്ക് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാം. കേരളത്തിൽ 7000 പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടെന്ന് റിപ്പോർട്ട്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് 500 പൌരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണം. എന്നാൽ നിലവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് 656 പൌരന്മാരെയാണ്. വിവരാവകാശ നിയമപ്രകാരം സാമൂഹിക പ്രവർത്തകൻ MV ശില്പരാജിന് കേരള പോലീസിൽ നിന്നും ലഭിച്ച കണക്കുകളിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ പത്തനംതിട്ട നിരണത്ത് സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷികളെ കൂട്ടത്തോടെ കൊല്ലുന്ന നടപടികൾ ആരംഭിച്ചു. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ 400,000 പക്ഷികളെയാകും കൊന്നൊടുക്കുക. താറാവും കോഴിയും മറ്റ് വളർത്തു പക്ഷികളും ഇതിൽ ഉൾപ്പെടും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച 1 കിലോമീറ്റർ ചുറ്റളവ് ഇൻഫെക്റ്റഡ് സോണായും 10 കിലോമീറ്റർ ചുറ്റളവ് സർവൈവൽ സോണായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെനിയയിലുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കെനിയയ്ക്ക് മാനുഷിക സഹായം എത്തിച്ച് ഇന്ത്യ. 40 ടൺ മരുന്നും പ്രളയ ദുരന്തമനുഭവിക്കുന്നവർക്കുള്ള അവശ്യ വസ്തുക്കളും ഉൾപ്പെടെയുള്ള 2ാംഘട്ട സഹായമാണ് ഇന്ത്യ നൽകിയത്. ഈ മാസം 10 ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കെനിയയിലെത്തിച്ചിരുന്നു. ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും കെനിയയിൽ 200-ലേറെ പേർ മരിക്കുകയും 1000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായതും ഇടിയോടുകൂടിയതുമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. പത്തനംതിട്ടയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ചയോടെ തെക്കൻ ആൻഡമാൻ കടലിലേക്കും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലേക്കും കാലവർഷം എത്തിച്ചേർന്നേക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. റോമിൽ നടക്കുന്ന ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഇന്ന് പ്രീ ക്വാർട്ടറിൽ ഇറ്റാലിയൻ സഖ്യത്തെ നേരിടും. സിമോണെ ബോലെല്ലി ആന്ദ്രയ വാവസോറി സഖ്യത്തെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം എതിരിടുക. ഇന്നലെ ഫ്രാൻസിസ്കോ പസാരോ മത്തിയോ അർണാൾഡി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം പ്രീ ക്വാർട്ടറിൽ കടന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സർവീസ് സാധാരണ നിലയിലായതായി അധികൃതർ അറിയിച്ചു. കനത്ത മഴയും മൂടൽമഞ്ഞും നിമിത്തം രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടിരുന്നു. ഭുവനേശ്വറിൽ നടക്കുന്ന നാഷണൽ ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് കോമ്പറ്റീഷനിൽ വനിതാ ഷോട്ട്പുട്ടിൽ അഭ കണ്ടുവയ്ക്ക് ദേശീയ റെക്കോർഡോടെ സ്വർണം. 18.41 മീറ്റർ എറിഞ്ഞാണ് അഭ വിജയം സ്വന്തമാക്കിയത്. എന്നാൽ ഒളിമ്പിക്സ് യോഗ്യതയ്ക്കായി 18.80 മീറ്റർ എറിയണം. ഒരു ഇന്ത്യൻ വനിതകൾക്കും ഈ റെക്കോർഡ് നേടാനായിട്ടില്ല. ധനമന്ത്രി KN ബാലഗോപാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ധനകാര്യമന്ത്രിയുടെ അടുത്ത 3 ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി. രാജ്യത്തെ 7ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിൽ പ്രചാരണത്തിൽ. കെനിയയിലെ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്കായി മാനുഷിക സഹായം എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ലക്നൌ പോരാട്ടം. റോമിൽ നടക്കുന്ന ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഖ്യം പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.